മനുഷ്യസ്നേഹത്തിന്റെ ആൾരൂപമായ മാലാഖമാർ, നഴ്സുമാർ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഒരുപക്ഷെ ലോകസമൂഹത്തിന് മലയാളത്തിന്റെ ഏറ്റവും വലിയ സംഭാവന എന്ന് വിശേഷിപ്പിക്കാവുന്നതും നഴ്സുമാരെ തന്നെയാണ്. ലോകത്തെ ഏതു രാജ്യത്തും ഒരു മലയാളി നഴ്സെങ്കിലും കാണാതിരിക്കില്ല. ചന്ദ്രനിൽ ചെന്നാൽ മലയാളിയുടെ ചായക്കടയുണ്ടാകുമെന്ന് പറഞ്ഞിരുന്ന ആ ചൊല്ല് മാറി ഇപ്പോൾ ചന്ദ്രനിൽ ആശുപത്രി തുടങ്ങിയാൽ അവിടെയും മലയാളി നഴ്സുമാർ ഉണ്ടാകുമെന്ന് പറയുന്നതാണ് കൂടുതൽ ഉചിതം. ഓസ്ട്രേലിയയിലെ മലയാളി കുടുംബങ്ങളിൽ പകുതിയിലേറെയും നഴ്സിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണെന്നാണ് കണക്കുകൾ. നഴ്സുമാരുടെ കുടുംബം സാമ്പത്തികമായും ഭദ്രമാണെന്നാണ് പൊതുവിലുള്ള വിശ്വാസം. ഇതൊക്കെയാണെങ്കിലും വർക്ക് ലൈഫ് ബാലൻസ് അഥവാ ജോലിയും ജീവിതവുമായുള്ള സന്തുലിതാവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഓസ്ട്രേലിയയിൽ നഴ്സുമാർക്ക് കുടുംബജീവിതത്തിന് എത്രത്തോളം സമയം കിട്ടുന്നുണ്ട് എന്ന കാര്യത്തിൽ പല അഭിപ്രായമാണ്. എല്ലാ മേഖലയിലുമുള്ളവർക്ക്, പ്രത്യേകിച്ചും ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ പ്രശ്നമുണ്ട്. പക്ഷേ രാത്രി ഷിഫ്റ്റുകളും വാരാന്ത്യ ഷിഫ്റ്റുമെല്ലാം കൂടുതലുള്ള നഴ്സുമാർക്ക് ഈ പ്രശ്നം കൂടുതലാണെന്ന് ചിലരെങ്കിലും ചൂണ്ടിക്കാട്ടുന്നു. ബ്രിസ്ബെയിനിൽ നഴ്സായ ഷൈനി ജോയ്:
ഇവിടെ നഴ്സസിന്റെ കാര്യം പറഞ്ഞാല് ശരിക്കും അവരൊരു സ്ട്രെസ്ഫുൾ ലൈഫാണ്. കാരണം അവർക്ക് ചൈൽഡ് കെയറും ഫാമിലിയും പിന്നെ ജോലി ഇച്ചിരി, ഇവിടുത്തെ നഴ്സിംഗ് ജോലി ഇച്ചിരി സ്ട്രെസ്ഫുൾ തന്നെയാണ്. അപ്പൊ അത് കാരണം ലൈഫ് പൊതുവെ നഴ്സസിന്റെ എന്റെ അഭിപ്രായത്തിൽ ഇച്ചിരി സ്ട്രെസ്ഫുൾ ലൈഫാണ്. പക്ഷെ എല്ലാവരും, ഞാൻ ഒത്തിരി നഴ്സസിനെ ഇവിടെ അറിയും, എല്ലാവരും ഹാപ്പി ലൈഫാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഹസ്ബൻഡും വൈഫും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു മെന്റാലിറ്റി ഉണ്ട്. കുട്ടികളുടെ ചൈൽഡ് കെയർ ശരിക്കും ഒരു പ്രോബ്ലം തന്നെയാണ്. കാരണം മിക്കവാറും ഇവിടുത്തെ നഴ്സസ് നൈറ്റ് ഡ്യൂട്ടി ചെയ്യും, ഹസ്ബൻഡ്സ് മിക്കവാറും ഡേ ഷിഫ്റ്റ് ചെയ്യും. അപ്പോ വൈഫ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ ഹസ്ബൻഡ് കൊച്ചിനെ ഹാൻഡ് ഓവർ ചെയ്തിട്ട് പോവും. കുഞ്ഞു കൊച്ചുങ്ങളാണെങ്കിൽ അവര് ശരിക്കും അവർക്ക് നൈറ്റ് കഴിഞ്ഞിട്ട് ഒരു റെസ്റ്റ് എന്ന് പറയണതില്ല. ഈ ബിസിയാണ്, ലൈഫ് ബിസിയാണ്. ഇവിടെ മോർട്ട്ഗേജും അങ്ങനെയുള്ളതെല്ലാം അടച്ചു പോകാൻ വേണ്ടിട്ട് നഴ്സസ് ഇച്ചിരി പേയും ഒക്കെ കൂടുതലുള്ളത്, എന്റെ ജോലി സാധ്യത കൂടുതലുള്ളതുകൊണ്ട് ഒന്നിലധികം ഹോസ്പിറ്റലുകളിൽ അവര് പാർട്ട് ടൈമും അല്ലെങ്കിൽ ക്യാഷ്വൽ ജോലി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് ശരിക്കും ഫാമിലി ലൈഫ് ഒത്തിരി കുറവാണെന്ന് പറയാം നഴ്സസിന്.
മെൽബണിലെ മായാ റോയിയും ഇതേ അഭിപ്രായം തന്നെയാണ്.
കുടുംബജീവിതവും നമുക്ക് ജോലിയും കൂടെ കൊണ്ടുപോകാനായിട്ട് ഇവിടെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെയുണ്ട്. കാരണം നമുക്ക് ഇവിടെ കൂടുതലായിട്ട് നമുക്ക് നഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഫാമിലി ടൈം, അതുപോലെ പിന്നെ പിള്ളേരുടെ കൂടെ ഉള്ള അവർക്ക് പഠിത്തത്തിൽ അവരെ സഹായിക്കാനുള്ളതും ബാക്കിയുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടാകാറുണ്ട്. അതുപോലെ എനിക്ക് തോന്നുന്നത് നഴ്സുമാരൊക്കെ മാത്രമല്ല, എല്ലാ ഇവിടെയുള്ള മിക്ക കുടുംബങ്ങളിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു, നമുക്ക് ആ ഫാമിലി ടൈം നഷ്ടപ്പെടുന്നു എന്നുള്ളത്. ഞങ്ങൾ പിന്നെ പ്രത്യേകിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്നവരായതുകൊണ്ട് ഇപ്പം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അപ്പം ഉടനെ പിള്ളേരെ സ്കൂളിൽ വരാനുള്ള തിരക്ക്, അന്നേരം ഭർത്താക്കന്മാരുടനെ ജോലിക്ക് പോകും, പിന്നെ പകല് പിന്നെ കൊച്ചു പിള്ളേരുണ്ട്, അവരെ നോക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം ഉണ്ടാകാറുണ്ട്. ഇപ്പൊ എന്റെ കാര്യം സംബന്ധിച്ചോളം എനിക്ക് ചെറിയ രണ്ട് കുട്ടികളുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ രണ്ടു ദിവസം നൈറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ വന്നു കഴിയുമ്പോ ഉടനെ ഭർത്താവിന് ജോലിക്ക് പോകാനുള്ള സമയമാവും. അപ്പം അതുകൊണ്ട് ഈവനിങ് വൈകുന്നേരം വന്നു കഴിഞ്ഞാലും നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഒന്ന് പിള്ളേരെ ഒന്ന് വേറെ എവിടെയും ഒന്ന് വെളിയിൽ കൊണ്ടുപോകാനോ ഒന്നും സാധിക്കാറില്ല. കാരണം നമ്മൾ രാത്രിയിൽ ജോലി ചെയ്ത് കഴിഞ്ഞ് ചെല്ലുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെതായ ക്ഷീണങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ആ ഫാമിലി ടൈം ഭയങ്കരമായിട്ട് ഇവിടെ മിസ് ചെയ്യാറുണ്ട്.
എന്നാൽ ഇവിടുത്തെ ഷിഫ്റ്റ് സമ്പ്രദായവും ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന രീതിയും മറ്റു പല രാജ്യങ്ങളെക്കാളും മികച്ച സാഹചര്യമാണ് നഴ്സുമാർക്ക് നൽകുന്നതെന്ന് ബ്രിസ്ബെയിനിലെ മിനി റോബി ചൂണ്ടിക്കാട്ടുന്നു.
ഷിഫ്റ്റ് വർക്ക് ആണ് അത്, നമ്മളിപ്പം അതനുസരിച്ചുള്ള ഷിഫ്റ്റ് നമുക്ക് വർക്ക് പ്ലേസിൽ കിട്ടുവാണെങ്കിൽ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. ഞാൻ റിയലി മോർ ദാൻ ഐ എം ഹാപ്പി എന്ന് വെച്ചാൽ മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഞാൻ എനിക്ക് പിന്നെ വർക്കിലാണെങ്കിലും അധികം ടെൻഷൻ തോന്നിയിട്ടില്ല ഇതുവരെ മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച്. എന്ന് വെച്ചാൽ അതിലും ടെൻഷൻ ഉള്ള സ്ഥലത്തായിരുന്നു വർക്ക് ചെയ്തത്, അതുകൊണ്ടായിരിക്കണം ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒത്തിരിയും ഫ്ലെക്സിബിലിറ്റിയും ഫ്രീഡവും ഒക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ജോബ് സാറ്റിസ്ഫാക്ഷൻ എല്ലാം ഐ എം ഗെറ്റിംഗ്. എന്താന്ന് വെച്ചാൽ ഒത്തിരിയും ഫ്രീഡം ഉണ്ട് നമ്മുടെ വർക്ക് വയസ്സിൽ, നമുക്കൊരു വിലയുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഇതാണല്ലോ വർക്കിലാണെങ്കിലും. നമ്മൾ ആരെയും ആരുടെയും കീഴിൽ അങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള ഒരു തോന്നലോ അങ്ങനെയൊന്നും ഇതുവരെയും തോന്നിയിട്ടില്ല.
ജീവിത പങ്കാളിയുമായി കൂടുതൽ മനസ്സിലാക്കി പരസ്പരം കൂടുതൽ സഹകരിച്ചാൽ പ്രശ്നങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകാനാകുമെന്നാണ് മെൽബണിൽ നഴ്സിംഗ് മാനേജറായി ജോലി ചെയ്യുന്ന ആനി എഡ്വാർഡ് പറയുന്നത്.
പൂർണ്ണമായിട്ടും നമുക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷെ ഞങ്ങൾ ഒരുമാതിരി എന്താ പറയുക, ഷെയറിംഗ് ജോബ് ആയിരുന്നു ഞാനും ഹസ്ബൻഡും കൂടെ. അപ്പം ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ കൊണ്ടുപോയി എന്തോ ക്ലാസ്സോ സ്വിമ്മിങ്ങോ എന്തെങ്കിലും വിടുവാണെങ്കിൽ പുള്ളി അവിടുന്ന് പിക്കപ്പ് ചെയ്യും. അങ്ങനെ ജോബ് ഷെയറിംഗ് വന്നുകൊണ്ട് ഇച്ചിരൂടെ ഞങ്ങൾക്ക് മാക്സിമം അറ്റൻഷൻ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. പ്രോബബ്ലി ബിക്കോസ് ഞങ്ങൾ നേരത്തെ വന്നുകൊണ്ടും ഇവിടുത്തെ സിസ്റ്റം കുറെ കൂടെ അഡാപ്റ്റ് ആയതുകൊണ്ടും ഞങ്ങൾക്ക് അതിന് ഇച്ചിരൂടെ മാക്സിമം സമയം കൊടുക്കാൻ, എന്താ പറയുക, എനിക്ക് ഉറക്കം കിട്ടുന്നില്ല എന്നുള്ളത് ഒരു ഫാക്ടാണ്. ബിക്കോസ് മിനിമം 5 hours ഒക്കെ ഉറങ്ങാൻ പറ്റത്തുള്ളൂ നൈറ്റ് ഷിഫ്റ്റ് ഉള്ളപ്പോൾ ഡേയില്. അപ്പം മാക്സിമം സ്ട്രെച്ച് ഔട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്, ബട്ട് സ്റ്റിൽ നാട്ടിലെ പോലെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് നമുക്ക് വീട്ടിൽ വന്നു കഴിയുമ്പോൾ വീട്ടിലെ പണികൾ ചെയ്യാനും നമുക്ക് വേറൊരാൾ എക്സ്ട്രാ സപ്പോർട്ട് ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ആ പണിയും പിള്ളേരുടെ കാര്യമൂടെ ആകുമ്പോൾ പിക്കപ്പ് ഡ്രോപ്പ് ഓഫ് എല്ലാം കൂടെ വരുമ്പം ആ നാട്ടിലെ രീതിയിലുള്ള പേഴ്സണലായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല.
കൂടി വരുന്ന ജീവിത ചെലവുകൾ പിടിച്ചു നിർത്താനും കുട്ടികളുടെ ഭാവി മുന്നിൽ കണ്ടുമാണ് പലപ്പോഴും വാരാന്ത്യ ഷിഫ്റ്റും രാത്രി ഷിഫ്റ്റുമൊക്കെ മിക്കവരും തിരഞ്ഞെടുക്കുന്നത്. പ്രത്യേകിച്ചും അടുത്ത കാലത്തായി വരുന്ന യുവ കുടുംബങ്ങളിലാണ് ഈ പ്രവണത കൂടുതലെന്നും ആനി എഡ്വേർഡ് ചൂണ്ടിക്കാട്ടുന്നു.
ന്യൂ ജനറേഷൻ വരുമ്പോൾ ഞാൻ കാണുന്നത് എല്ലാവരും അണ്ടർ സ്ട്രെസ്സിലാണ്. ബിക്കോസ് അവർക്ക് കൂടുതൽ എന്താ പറയുക മോർഗേജ് ഉണ്ട്, ബിക്കോസ് എല്ലാവരും ഫുൾ ടൈം ജോലിയാണ്, റൊട്ടേറ്റിംഗ് റോസ്റ്റർ ഉണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇച്ചിരി ഹാർഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും വീക്കെൻഡിന് വേണ്ടിയാണ് പ്രിഫറൻസ് കൂടുതൽ കൊടുക്കുന്നത്. ഞങ്ങൾക്ക് റൊട്ടേറ്റിംഗ് റോസ്റ്റർ ഉണ്ടെങ്കിൽ തന്നെയും കൂടുതലും ആൾക്കാർ വീക്കെൻഡാണ് പ്രിഫർ ചെയ്യുന്നത് പെനാൽറ്റി ഉള്ളതുകൊണ്ടും. പിന്നെ പിള്ളേരുടെ ഈ പറഞ്ഞ പോലെ എഡ്യൂക്കേഷനും അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും എല്ലാം എക്സ്പെൻസീവ് ആയിട്ടുണ്ട്. അവരെ നോക്കുന്ന കൂടുതലായിട്ടും അങ്ങനെയുള്ളൊരു ഇതാണ്. പിന്നെ എല്ലാവർക്കും നാട്ടിലും ലോട്ട് ഓഫ് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് കൂടുതലായിട്ട് വരുന്നവർക്ക്. അതുകൊണ്ട് എല്ലാവരും മെയിൻ ആയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നത് വീക്കെൻഡാണ്.
കുട്ടികൾക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെങ്കിലും പലപ്പോഴും കുട്ടികളെ തന്നെ അത് ദോഷകരമായി ബാധിക്കാറുണ്ട് എന്നാണ് കാൻബറയിലെ ഷിജി ടൈറ്റസിന്റെ അഭിപ്രായം.
ഇപ്പൊ നമ്മുടെ ഷിഫ്റ്റ് പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ ഏതൊരു നേഴ്സസിനും അത് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം നമുക്ക് നമ്മുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പു വരുത്താം. കുഞ്ഞുങ്ങളുടെ ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ആ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നത്. എന്നാൽ ഒന്നാലോചിക്കുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് നമ്മൾ രണ്ടാം സ്ഥാനം കൊടുക്കുന്നത്. കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്ന് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നില്ല. കാരണം ഒരാൾ വരുന്നു, അടുത്ത ആൾ പോകുന്നു. ഷിഫ്റ്റ് പാറ്റേൺ വരുമ്പോൾ ജോലി കഴിഞ്ഞ് വരുന്ന ആള് ടയേർഡ് ആയിരിക്കും. അപ്പൊ പിള്ളേര് എങ്ങനെയായാലും കമ്പ്യൂട്ടറിന് അഡിക്റ്റഡ് ആവും, നമ്മളും അതിന് വിട്ടുകൊടുക്കും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എന്തെങ്കിലും കുറ്റം കണ്ടാൽ, കുഞ്ഞുങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും കുറ്റം കണ്ടാൽ അവരെ ശകാരിക്കാനും ശിക്ഷിക്കാനും നമ്മുടെ ഇല്ലായ്മകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അവർ പറഞ്ഞു മനസ്സിലാക്കേണ്ടതൊക്കെ നമ്മുടെ ഒരു കടമയാ. അല്ലെങ്കിൽ അവർ വളർന്നു വരുമ്പോൾ അവരവരുടെ തണലിൽ ജീവിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും ഇല്ലായ്മകളും വരുമ്പോൾ അവർ ആശ്രയിക്കുന്നത് നമ്മളെ ആയിരിക്കില്ല, നല്ല മദ്യത്തിനെയോ മയക്കുമരുന്നിനെയോ ഒക്കെ ആയിരിക്കും. അപ്പൊ അവർക്ക് ആ സ്ട്രെസ് താങ്ങാൻ കഴിയാതെ വരും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മൾ ഷിഫ്റ്റ് പാറ്റേൺ ഓക്കെ, ജോലി ചെയ്യുന്നു, നമുക്ക് ഫുൾ ടൈം സാലറി കിട്ടുന്നുണ്ട്, അതൊക്കെ ഓക്കെ. പക്ഷെ കുഞ്ഞുങ്ങളുടെ ഭാവിയാണ് നമ്മൾ നോക്കേണ്ടത്. അവർക്ക് ആ സ്ട്രെസ് താങ്ങാൻ കഴിയണമെങ്കിൽ നമ്മൾ പാരന്റ്സ് എപ്പോഴും അവർക്ക് സപ്പോർട്ടായിട്ടിരിക്കണം.
എന്നാൽ വ്യത്യസ്ത അഭിപ്രായക്കാരുമുണ്ട്. നഴ്സുമാരുടെ കുട്ടികൾ കൂടുതൽ സ്വയം പര്യാപ്തത നേടുന്നു എന്നാണ് ബ്രിസ്ബെയിനിലെ മിനി റോബി ചൂണ്ടിക്കാട്ടുന്നത്.
ഇവരെ തന്നെ ഇരുത്തുമ്പോൾ എനിക്ക് തോന്നുന്നു അവർ കുറച്ചും കൂടി ഇൻഡിപെൻഡന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുന്നുണ്ട്. കാരണം അമ്മ ഇവിടെ ഇല്ല, അല്ല പപ്പ ഇവിടെ ഇല്ല, അപ്പം ഞങ്ങൾ അത് കുറച്ചും കൂടി ഇതാക്കി റെസ്പോൺസിബിൾ ആയിട്ട് കാര്യം ചെയ്യണമെന്ന് അവർക്കൊരു തോന്നൽ ഉണ്ടാകുന്നുണ്ട്. അതെനിക്ക് മനസ്സിലായി എന്റെ മക്കളുടെ കാര്യത്തിൽ, എനിക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം ഞങ്ങൾ ഇല്ലാതിരിക്കുന്ന സമയത്ത് അവർ കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആണ്. ഡോറെല്ലാം ക്ലോസ് ചെയ്യാനും ഫോണൊക്കെ വന്നാൽ എടുക്കാനും എന്താണെങ്കിലും എല്ലാം വീടൊക്കെ കുറച്ചും കൂടി നീറ്റായിട്ട് സൂക്ഷിക്കാനും ഒക്കെ അവർ കുറച്ചും കൂടി പഠിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഫുഡൊക്കെ ആണെങ്കിലും തന്നെ എടുത്ത് കഴിക്കാനും നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് പോകും. എന്നാലും കുറച്ചൊക്കെ അവർ ഉണ്ടാക്കാനും അവർ ശീലിക്കാൻ തുടങ്ങി.
പണത്തിനു വേണ്ടിയാണ് കുടുംബത്തിനുള്ള സമയം പോലും മാറ്റിവെച്ച് നഴ്സുമാർ കൂടുതൽ ജോലി ചെയ്യുന്നതെന്നാണ് പലരും ഉന്നയിക്കുന്ന പരാതി. ഇതിന്റെ പഴി പലപ്പോഴും ഭർത്താക്കന്മാരും കേൾക്കേണ്ടി വരാറുണ്ട്. ഭാര്യമാരെ കൊണ്ട് കൂടുതൽ ജോലി ചെയ്യിച്ച് ഭർത്താക്കന്മാർ വീട്ടിലിരിക്കുന്നുവെന്നാണ് അടുത്തിടെ ഇറങ്ങിയ ഒരു മലയാള സിനിമയിൽ പോലും പരിഹാസമുള്ളത്. എന്നാൽ ഓസ്ട്രേലിയയിൽ ഈ സാഹചര്യം വളരെ കുറവാണെന്ന് ബ്രിസ്ബെയിനിലുള്ള ജോളി കരുമാത്തി പറയുന്നു.
ഓസ്ട്രേലിയയിലുള്ള എല്ലാ നഴ്സുമാരുടെയും മിക്കവാറും ഭർത്താക്കന്മാരും അവര് അവരുടേതായ രീതിയിലുള്ള ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. ചിലർക്ക് അവർക്ക് നാട്ടിൽ നിന്ന് സമ്പാദിച്ചിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതകൾക്കനുസരിച്ചുള്ള ജോലി ഇവിടെ നേടിയെടുക്കാൻ കാലതാമസം വരുന്നുണ്ടാകാം. അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ സംവിധാനത്തിലുള്ള വിദ്യാഭ്യാസ സംവിധാനത്തിൽ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതകളെ വീണ്ടും വലിഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വീണ്ടും ആ വിദ്യാഭ്യാസത്തെ ക്രമീകരിക്കേണ്ട ഇവിടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ച് ഏതെങ്കിലും ബ്രിഡ്ജിംഗ് കോഴ്സുകളിൽ ചേർന്ന് പഠിച്ച് അതിന് ഇവിടുത്തെ വ്യവസ്ഥക്കനുസരിച്ച് അക്രഡിറ്റേഷൻ നേടിയെടുക്കേണ്ട ഒരാവശ്യമുള്ളത് കൊണ്ട് അവർ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ ജോലികൾ ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്നിരുന്നാൽ പോലും മിക്കവാറും എല്ലാ മലയാളികൾക്കും അവർക്ക് ജീവിച്ചു പോകാനുള്ള ഏതെങ്കിലും തൊഴിലുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ അവരാരും അങ്ങനെ ജോലിയില്ലാത്ത തൊഴിലില്ലാത്ത ശിശുപാലന്മാരായി മാത്രം ജീവിക്കുന്നവരാണ് എന്നെനിക്ക് തോന്നുന്നില്ല. എങ്കിലും കൈവിരലിൽ എണ്ണാവുന്ന വളരെ ചുരുക്കം പേര് അത്തരത്തിൽ ശിശുപാലന്മാർ മാത്രമായി അല്ലെങ്കിൽ അടുക്കള പണി മാത്രം ചെയ്ത് ജീവിക്കുന്നവരും കണ്ടേക്കാം വളരെ ചുരുക്കം പേര്.
പണം സമ്പാദിക്കാൻ വേണ്ടി ജീവിതം പോലും കളഞ്ഞ് ജോലി ചെയ്യുകയാണ് നഴ്സുമാർ എന്ന ആരോപണം ശരിയല്ലെന്നാണ് ബ്രിസ്ബനിൽ തന്നെയുള്ള മറ്റൊരു നഴ്സിംഗ് കുടുംബാംഗം ജിസ് ജോസഫ് അഭിപ്രായപ്പെടുന്നത്.
അങ്ങനെ ഒരു പരാതിയുണ്ട് നഴ്സിംഗ് കമ്മ്യൂണിറ്റിയെ പറ്റി, പക്ഷെ അത് അത്ര കണ്ട് ശരിയാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഞങ്ങളുടെ ഞാൻ താമസിക്കുന്ന ഈ ബ്രിസ്ബേൻ ഏരിയയിൽ, ബ്രിസ്ബേൻ ഏരിയ ഇതിന്റെ അപവാദങ്ങളുണ്ട്. ഇതിന് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്റെ അഭിപ്രായത്തിൽ ഭൂരിപക്ഷം ആൾക്കാരും അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട് വീക്കെൻഡ് മാത്രം ഡ്യൂട്ടി നോക്കുന്ന ആൾക്കാരെ അധികം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അത് അങ്ങനെ ഒരു പരാതി ഉണ്ട്. അതിന്റെ ഒരു കാര്യം കൂടെ എനിക്ക് തോന്നുന്നത് നഴ്സിംഗ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റിയിലെ സാമ്പത്തിക നില ബാക്കി ഏത് കമ്മ്യൂണിറ്റിയിലുള്ളതിനെക്കാട്ടും ഒരുപടി മുകളിലായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ പോലും എന്താ വെച്ചാൽ പല സാഹചര്യങ്ങളിൽ കൂടെ വളർന്നതാണ്. അതായത് നമ്മുടെ നഴ്സിംഗ് കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും വലിയ ഒരു തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ വന്നിരിക്കുന്നതിൽ ഒരു 70% ആൾക്കാരും മധ്യതിരുവിതാംകൂർ ഭാഗത്തു നിന്നുള്ള ആൾക്കാരാണ്. അവര് കിട്ടുന്ന പൈസ നന്നായിട്ട് ചെലവാക്കി ആസ്വദിച്ച് ജീവിക്കുക എന്നുള്ളൊരു ആൾക്കാരാണ്. അപ്പം അതിനുവേണ്ടി കൂടുതൽ പൈസ അവരുണ്ടാക്കും. എല്ലുമുറിയെ പണിയെടുത്ത പല്ലുമുറിയെ തിന്നാന്നുള്ളൊരു ചിന്താഗതിയുള്ള ആൾക്കാരാണ്. അതിന് പണിയെടുക്കാറുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അത് അതുപോലെ തന്നെ ചെലവാക്കും കൂടെ ചെയ്യുന്ന കാണുമ്പം ആൾക്കാർക്ക് പൊതുവെ ഒരു പരാതിയുണ്ട്. ഇവര് ഉള്ള ഞായറാഴ്ചയും ശനിയാഴ്ചയൊക്കെ പണി ചെയ്യുകയാണ്, റെയിൽ മുടിഞ്ഞ കാശാണ്. പക്ഷെ അത് അത്ര കണ്ട് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല.
സമാനമായ അഭിപ്രായമാണ് അഡിലൈഡിൽ മെയിൽ നഴ്സായ പ്രിൻസ് തോമസിനും.
സത്യം പറഞ്ഞാല് ഇപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന മലയാളീസ് എസ്പെഷ്യലി മലയാളികളാണെങ്കില് ഒരാളെ വർക്ക് ചെയ്യുന്നുണ്ടാവുള്ളൂ, ഒന്നില്ല കൂടുതലും ലേഡീസ് ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവർ കൂടുതലും ടൈമും വീട്ടിലുണ്ടാവും. അപ്പൊ ഡിപ്പെൻസ്, ശരിക്കും പറഞ്ഞാല് മെയിൻ ഒരു മെയിൻ ഇൻകം അതായിരിക്കുമല്ലോ, മെയിൻ സോഴ്സ് ഓഫ് ഇൻകം അതായിരിക്കുമല്ലോ. അപ്പൊ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ബാക്കി അവരുടെ പാർട്ട്നേഴ്സ് ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് അവരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. ഡസന്റ് മാറ്റർ വൈഫ് ഓ ഹസ്ബൻഡ്, ഏതാണോ മെയിൻ ഇൻകം അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് സബ്സിഡിയറി ഇൻകം ആയിട്ടുള്ളവര് ബാക്കി ഫാമിലി ലൈഫ് കൂടെ ഒന്ന് ബാലൻസ് ചെയ്ത് പോകുന്ന രീതിയില്, ആ രീതിയിലാണ് എല്ലാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളൂ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ.
ജീവിക്കാൻ സമയം കിട്ടുന്നില്ലെന്നുള്ള പരാതികളും നഴ്സുമാരെ കുറിച്ചുള്ള ചിലരുടെ പരിഹാസവും എല്ലാം ഒഴിവാക്കാൻ നഴ്സിംഗ് മേഖലയിലുള്ളവർ തന്നെയാണ് ശ്രമിക്കേണ്ടതെന്ന് സിഡ്നിയിലെ മിനി സെബി ചൂണ്ടിക്കാട്ടുന്നു. സമൂഹത്തിലേക്ക് കൂടുതലായി ഇറങ്ങിച്ചെല്ലാൻ നഴ്സുമാർ ശ്രമിക്കണമെന്നാണ് മിനി സെബിയുടെ അഭിപ്രായം.
നഴ്സിംഗ് ഫീൽഡിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് ഒറ്റപ്പെടുന്നു ഐസൊലേറ്റ് ചെയ്യുന്നു എന്നുള്ള ചിന്ത വേണ്ട. കാരണം നമ്മളാണ് ഏറ്റവും കൂടുതൽ വ്യക്തികളെ കണ്ടുമുട്ടുന്നത്, പലതരം പേഴ്സണാലിറ്റി നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയാവുമ്പോൾ നമുക്ക് ജോലിയിൽ തന്നെയുള്ള ഫ്രണ്ട്സിനെ നമുക്ക് കിട്ടും, കൂടാതെ കമ്മ്യൂണിറ്റിയിലേക്ക് ഇറങ്ങിയാലും നമുക്ക് പൊതുവേ നഴ്സസ് സംസാരിക്കാൻ അധോമുഖരായിട്ട് ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും തന്നെ പൊതുവെ സോഷ്യൽ ലൈഫ് ആഗ്രഹിക്കുന്നവരായിരിക്കാം. പിന്നെ കഴിയുന്നതും ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റി ഗ്യാദറിങ്ങിന് പോകാൻ നോക്കുക. കുട്ടികളുടെ വളർച്ചയ്ക്കായാലും നമ്മുടെ സ്വയം വളർച്ചയ്ക്കായാലും ഇതെല്ലാം ഒത്തിരി ഉപകരിക്കും. ഇതിനെല്ലാം ഏറ്റവും വേണ്ടത് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. നഴ്സിംഗ് പ്രൊഫഷനിലെ നമ്മുടെ ജോലി പോലെ തന്നെ പല കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്ത് നീങ്ങേണ്ടതുണ്ട്. ഇവിടുത്തെ രാജ്യത്തെ ഇവിടുത്തെ ആൾക്കാരുടെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ വീക്കെൻഡിൽ പോയി പബ്ബിൽ പോയി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ആൽക്കഹോളും കാര്യങ്ങളുമായിട്ട്, അതായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ ലൈഫ്. നമുക്ക് സോഷ്യൽ ലൈഫ് എന്ന് പറഞ്ഞാൽ അതിലേക്കാൾ അധികമായിട്ട് നമ്മുടെ ഭാരതീയ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്കിവിടെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുട്ടികളെ എവിടെയെങ്കിലും വീക്കെൻഡിൽ ഫ്രണ്ട്സിനെ ഒരു വിസിറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, ഹോം വിസിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു വളരെ നല്ലൊരു ഒരു പരിപാടിയാണ്. കാരണം നമ്മൾ ഫോൺ ചെയ്തും അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ കൂടെയുള്ള കണക്ഷൻസിനേക്കാളും കൂടുതലായിട്ട് ഫേസ് ടു ഫേസ് അല്ലെങ്കിൽ കുട്ടികൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ വരുമ്പോൾ അവിടെ തന്നെ ഒരു ഒരു വളർച്ച തുടങ്ങുകയായി. പിന്നെ നമ്മുടെ സംസ്കാരം നമുക്ക് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും.
എന്തായാലും എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്, ആതുര സേവന രംഗത്ത് മലയാളികളോളം ആത്മാർത്ഥതയോടെ എത്തുന്നവർ ഇപ്പോഴും വേറെയുണ്ടാകില്ല. എന്തു കാരണം കൊണ്ടായാലും എവിടെയും ഏതു സമയത്തും ജോലി ചെയ്യാൻ ആതുര സേവന രംഗത്തെ മലയാളി മാലാഖമാർ തയ്യാറാണ്.